Good working with me. Congratulations. Along with that, not the chair anymore. No, it is not your job. Thank you, Yoga.
എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു. അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന പേർ. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധമെന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നുപൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പനകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരുവുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ
ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. എബ്രായലേഖനം എട്ടാമത്തെ അധ്യായം സ്വർഗത്തിലെ ടാബർനാക്കളിനെപ്പറ്റി, അല്ലെങ്കിൽ സ്വർഗത്തിലെ മഹിമാസനത്തിനെപ്പറ്റി, സ്വർഗത്തിലെ കൂടാരത്തിനെ പറ്റി, അവിടെ ശുശ്രൂഷിക്കുന്ന യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനെ പറ്റി പറഞ്ഞിട്ട് എബ്രായലേഖനം ഒമ്പതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൽ ആദ്യ നിയമത്തിൽ പഴയ ഉടമ്പടിയിലെ കൂടാരത്തെയും അവിടുത്തെ ശുശ്രൂഷയുടെയും പറ്റി എബ്രായലേഖനം എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പഴയ നിയമ കൂടാരം, അല്ലെങ്കിൽ പഴയ നിയമ ദേവാലയം, ഇതിന്റെ എല്ലാം ഘടന യഥാർത്ഥത്തിൽ അത് നിഴലായിരുന്നു എന്നാണ് അഭിപ്രായകർത്താവിന്റെ പറഞ്ഞത്. ആ നിഴൽ യഥാർത്ഥമായ പൊരുൾ സ്വർഗത്തിലാണുള്ളത്. ആ സ്വർഗത്തിൽ കാണിച്ച ആ മാതൃകയുടെ കൃത്യതയിലാണ് ഭൂമിയിലെ കൂടാരം മോശ ചർച്ച. അപ്പോൾ അത് കൃത്യമായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു, വളരെ കൃത്യമായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ആ കൃത്യമായ രീതിയിൽ ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ തേജസ് ആ കൂടാരത്തിൽ ഇറങ്ങി വന്നത്. നേരം അത് ഇന്നത്തെ ഒരു വിശ്വാസിയുടെയും ദൈവസഭയുടെയും ഒരു നിഴലാണ്. അതെങ്ങനെയാണ് ഒരു ദൈവസഭയുടെയും വിശ്വാസിയുടെയും നിഴലാകുന്നത് എന്ന് പറഞ്ഞാൽ, പുതിയ നിയമ ദൈവസഭയിലും ലിറ്ററലി അല്ലെങ്കിൽ ഇതിന്റെ സ്പിരിച്വൽ ആപ്ലിക്കേഷനാണുള്ളത്. നേരം പുതിയ നിയമ ദൈവസഭയിലും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവസഭ കൃത്യതയോടെ ദൈവത്തിന്റെ പ്രകാരം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കാം, അതിന്റെ പ്ലാനുകളും പദ്ധതികളും എനിക്കോ നിങ്ങൾക്കോ ഞങ്ങൾ നമുക്കോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ കഴിയുന്നതല്ല. അതിന്റെ മുകളിൽ ദൈവത്തിന്റെ ഗ്ലോറി ഒരിക്കലും ഉണ്ടാവുകയില്ല. എനിക്ക് താല്പര്യം ഉണ്ടായിരിക്കാം വേറെ രീതിയിൽ ചെയ്യാനായിട്ട്, പക്ഷെ ദൈവത്തിന്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ദൈവീക ഗ്ലോറി അതിന് മുകളിൽ ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ അതായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ കൺസേൺ. ദൈവസഭയിലെ എല്ലാ ശുശ്രൂഷയും ദൈവവചനപ്രകാരം തന്നെയായിരിക്കണം. അതാണ് ദൈവം മോശയോട് പറഞ്ഞത്, പർവ്വതത്തിൽ കാണിച്ചു തന്ന മാതൃക പോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മോശ ചെയ്യുന്നു. ഇത്തരം പഴയ നിയമ കൂടാരത്തിന്, ഇല്ലെങ്കിൽ ദേവാലയത്തിന് മൂന്ന് ഭാഗമുണ്ടായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആദ്യം പ്രാകാരം, രണ്ടാമത്തേത് വിശുദ്ധ സ്ഥലം, മൂന്നാമത്തേത് അതിവിശുദ്ധ സ്ഥലം. ഇതൊരു ദൈവസഭയുടെയും വിശ്വാസിയുടെയും റെപ്രസെന്റേഷനാണ്. ഒരു വിശ്വാസിക്കും മൂന്ന് ഭാഗങ്ങളുണ്ട് എന്ന് നാം ദൈവത്തിൽ കാണുന്നു. നമ്മൾ തെസ്സലോനിക്കേ ലേഖനത്തിന്റെ അതിന്റെ രണ്ടാമത്തെ തെസ്സലോനിക്കേ ലേഖനം അതിന്റെ ഒന്നു ദിവസം അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എഴുതുന്നില്ല, അവിടെ പറയണം, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവനും ശ്രദ്ധയിരിക്കുമാറാകട്ടെ. നിങ്ങൾ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അന്യമാക്കണം, നമുക്ക് വെളിപ്പെടുമാണെന്ന കഷ്ടമാണ് കാക്കമുള്ളവരാണ്. അന്നേരം ഒരു വിശ്വാസിയിൽ മൂന്ന് ഭാഗങ്ങളുണ്ട്, അത് ദേഹം, സോൾ, അത് കഴിഞ്ഞിട്ട് ആത്മാവ് എന്നുള്ളതാണ്. അന്നേരം ഈ ഏഴ് ലെവലിലും ഒരു വ്യക്തി യഥാർത്ഥത്തിൽ പുതിയ നിയമ വിശ്വാസി ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നവൻ ആകണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അത് യേശു ക്രിസ്തു ശമര്യക്കാരി സ്ത്രീയെടുത്ത് യോഹന്നാന്റെ ശേഷം 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുവിരിക്കുന്നു, ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. അന്നേരം ഒരു പുതിയ നിയമ വിശ്വാസി ദൈവമായിട്ടുള്ള ആത്മാവിലുള്ള ബന്ധത്തിൽ തുടർച്ചയായി നടക്കുന്ന ഒരു പുതിയ നിയമ വിശ്വാസി യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്താണ് കണക്കുന്നത്. അതാണ് പഴയ നിയമത്തിൽ സാധിക്കാതെ ഒന്നാമത്തെ താഴേക്ക് വരുമ്പോൾ പറയാൻ കഴിയാൻ പോകുന്നില്ല. അവിടെ പറയുന്നുണ്ട്, മുൻകൂടാരം നിൽക്കുന്നിടത്തോളം കാലം ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വിശ്വസിക്കാൻ കഴിയാതിരുന്നു. ആ മുൻകൂടാരം എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി തിരശ്ശീല രണ്ടായി കീറിക്കൊണ്ട് ഒരു വിശ്വാസിക്ക് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള വഴിയാണ്. ഈ ഏത് ലെവലിലും ഒരു വിശ്വാസിക്ക് നിൽക്കാനായിട്ട് കഴിയും. ദൈവസഭയിലും ഈ ഏത് ലെവലിലുള്ള വിശ്വാസികളുണ്ട്. ഞാൻ എന്റെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഞാൻ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ള എക്സാക്ട് കാര്യമാണ്, ഒരു സഭയിൽ എല്ലാ കാലത്തും ഈ മൂന്ന് ലെവലിലുള്ള ആൾക്കാരാണ്. ഒന്ന് പ്രാകാരത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്കാണ്, ഒന്ന് അടുത്ത സ്ഥലത്തിലേക്ക് കടന്ന് വിശുദ്ധ സ്ഥലത്ത് വന്നവരാണ്, അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന, ഞാൻ പറയുന്ന ചർച്ചിലെ മീറ്റിംഗിലെ പാട്ടിലെ കാര്യമേ അല്ല, ആത്മാവിൽ ആരാധന എന്നുള്ളത് പുതിയ നിയമ അർത്ഥത്തിൽ ദൈവമായിട്ട് ആത്മാവിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ജീവിതമാണ്. അതിന്റെ ഒരു എക്സ്പ്രഷൻ ദൈവസഭയിൽ വരുമ്പോൾ കാണുമെങ്കിലും അതിന്റെ ലിറ്ററലി തീയതി അതിന്റെ മീനിങ് ദൈവമായിട്ടുള്ള ബന്ധം, അന്നേരം അങ്ങനെ ദൈവമായിട്ടുള്ള കണ്ടിന്യൂസ് ബന്ധത്തിൽ നടക്കുന്ന വിശ്വാസികളും അതിന്റെ പുറത്ത് പ്രാകാരത്തിൽ ചില പ്രവർത്തികളുമായിട്ട് നിൽക്കുന്ന വ്യക്തികളും വിശുദ്ധ സ്ഥലത്ത് പ്രവർത്തികളുമായിട്ട് നിൽക്കുന്ന വ്യക്തികളും അതിന്റെയും പുറത്ത് പ്രാകാരത്തിൽ അവിശ്വാസിയാണോ വിശ്വാസിയാണോ എന്ന് പോലും വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള വിശ്വാസികളും ജഡീകരായിട്ടുള്ള ക്രിസ്ത്യാനികളും എല്ലാ സഭയിലും എല്ലാ കാലത്തും സത്യമാണ്. എന്നാൽ ഒരു ദൈവസഭയുടെ സ്ട്രെങ്ത്, റിയലായിട്ടുള്ള ചർച്ച് ബോഡിയുടെ സ്ട്രെങ്ത് എന്നുള്ളത് അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന വിശ്വാസികളാണ്. അവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കോറായിട്ടുള്ള ബോഡിയുടെ പാർട്ട്. അവരാണ് ദൈവമായിട്ടുള്ള കണ്ടിന്യൂസ് ബന്ധത്തിൽ ജീവിക്കുന്നത്. അവരാണ് സത്യത്തിനും ആത്മാവിനും ദൈവത്തെ ആരാധിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ സത്യമായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ദൈവത്തെ ആത്മാവിൽ കണ്ടിന്യൂസ് ആയി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ പ്രാകാരത്തിലാണോ വിശുദ്ധ സ്ഥലത്താണോ അതിശുദ്ധ സ്ഥലത്താണോ നമുക്ക് എഴുതില്ല. ഈ ദൈവസഭയിൽ വന്നിരിക്കുന്ന ഈ സ്ട്രക്ചർ ചിലപ്പോൾ അതിന്റെ റെപ്രസെന്റേറ്റീവ് ആവാം, എപ്പോഴുമല്ല. പലരും മീറ്റിംഗിൽ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ റെഗുലറായി മീറ്റിംഗിൽ താമസിച്ചു വരുന്നത് നിങ്ങൾ പ്രാകാരത്തിലാണ് ജീവിക്കുന്നതിന്റെ ഒന്നാമതൊരു എക്സാമ്പിൾ ആവാൻ സാധ്യതയുണ്ട്. റെഗുലറായി നിങ്ങൾ ദൈവത്തോട് ഒരു ഇറസ്പോൺസീവായിട്ടുള്ള നിങ്ങളുടെ റെസ്പോൺസ്, ഏറ്റവും പുറകിൽ നിന്ന് ഒന്നും ശ്രദ്ധിക്കാതെ കേൾക്കുക എന്നുള്ളത്, ഞാൻ പറയുന്നത് റെഗുലറായി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾ പ്രാകാരത്തിലാണ് ജീവിക്കുന്നതിന്റെ ഒന്നാമതൊരു എക്സാമ്പിൾ ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സ്വയം ശ്രദ്ധിച്ചു നോക്കുക, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ പ്രാകാരത്തിലുള്ളവർ ചിലപ്പോൾ ഈ പ്രാകാരത്തിൽ നിന്ന് പുറത്തുവിടുന്നു, അത് സ്വാഭാവികമാണ്. കാരണം ഇത് ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. എപ്പം വേണേലും പുറത്തു പോയാൽ എപ്പം വേണേലും അവർക്കും പറ്റും. ആ ഒരു ലെവലിലാണ് ആൾക്കാരുടെ ജീവിതം അങ്ങനെയുള്ളവർ. എന്നാൽ ചില വ്യക്തികൾ കണ്ടിന്യൂസ് ആയ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുകയും ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ തുടക്കത്തിൽ പ്രാകാരത്തിലാണെങ്കിൽ വിശുദ്ധ സ്ഥലത്തേക്കും അത് കഴിഞ്ഞ് അതിശുദ്ധ സ്ഥലത്തേക്കും നടക്കുകയും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വരികയും ചെയ്യും. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ കണ്ടിട്ടുള്ള കാര്യം, വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ പ്രോഗ്രസ് ഇല്ലാത്തതുണ്ട്. എപ്പോഴും പ്രാകാരത്തിൽ തന്നെ അവരുടെ ആത്മീയ ജീവിതത്തിൽ യാതൊരു സ്പിരിച്വൽ പ്രോഗ്രസ് ഇല്ലാതെ അങ്ങനെയുള്ളവർ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള വലിയ സാധ്യതയുള്ള ലെവലിലാണ് അവരുടെ നിൽപ്പ്. ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നവരാകണമെന്നും ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെട്ടവരാകണമെന്നും ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടത്തുന്നവരാകണം എന്നുമാണ് ദൈവത്തെ ആത്മാവിനെ ആരാധിക്കുന്നവരായിട്ട് നമ്മൾ. ഞാൻ ഈ പറഞ്ഞൊക്കെ ഒരു സ്ഥിരമായി നിങ്ങൾ കണക്കുകൂട്ടേണ്ട കാര്യമല്ല, പല സാഹചര്യങ്ങളും കൊണ്ട് ഇങ്ങനെയൊക്കെ വരാം. പക്ഷെ കണ്ടിന്യൂസ് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾ പ്രാകാരത്തിലാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് പുറത്തു പോകാനും സാധ്യതയുണ്ട്. ഇനി ഞാൻ അതിലേക്കല്ല പറയാനായിട്ട് ആശ്രയിച്ച് അതിവിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയുണ്ട്, വിശുദ്ധ സ്ഥലത്തെ കാര്യങ്ങളെ പറ്റി പറയുന്നത്. രണ്ടാം തിരിച്ചിരിക്കും മുന്നിൽ മൂന്നാമത്തെ വാക്യത്തിൽ പറയാണ്, രണ്ടാം തിരിച്ചിലേക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാറുണ്ട്. ആ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം വെക്കാനായി ചില കാര്യങ്ങൾ മോശയെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം സ്പിരിച്വൽ ഒരു അർത്ഥമുള്ള കാര്യങ്ങളാണ്, സ്പിരിച്വൽ റിയാലിറ്റികളുടെ ചില റെപ്രസെന്റേഷൻ ആണ് അവിടെ. അത് ദൈവം അവിടെ വെച്ചത് എപ്പോഴും അതിവിശുദ്ധ സ്ഥലത്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും അവർ ഓർക്കാനുള്ളതാണ്. ഇല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്ത് കടന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുകയും സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളുടെ റെപ്രസെന്റേഷൻ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ദൈവം അതിവിശുദ്ധ സംഭവിക്കാൻ പറഞ്ഞു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒന്നാമത്തെ നാലാമത്തെ വാക്യം,
അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപെട്ടകവും.
അവിടെ പറയണ അതിൽ ഒന്നാമത്തെ കാര്യം പറയാണ്, അതിൽ പൊന്നുകൊണ്ടുള്ള ഒരു ധൂപകലശമുണ്ടായിരുന്നു. പ്രഭാത ഉത്സവം അതിന്റെ 30-ാമത്തെ അധ്യായത്തിന്റെ 1-ലെ വാക്യങ്ങളിൽ ആ കാര്യം വിശദീകരിക്കും.
ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠവും ഉണ്ടാക്കണം, ഭദ്രമരം കൊണ്ട് അതുണ്ടാക്കണം. ആ ഒരു മുഴം നീളവും ഒരു മുഴം വീതിയുമായി സമചതുരവും രണ്ടു മുഴം ഉയരവുമായിരിക്കണം. അതിന്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതിന്റെ മേൽപ്പലകയും ചുറ്റും അതിന്റെ പാർശ്വങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയാണ്.
അവിടെ അതിന്റെ ഡീറ്റെയിൽസ് അതാണ് അഭിപ്രായം. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അവിടെ പറയുന്ന ധൂപം ഉണ്ടായിരിക്കാം, ആ ധൂപം പൊന്നുകൊണ്ട് പൊതിഞ്ഞായിരിക്കാം. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, അഹരോൻ വൈകുന്നേരം ദീപം കൊടുക്കുമ്പോൾ സുഗന്ധധൂപം കാട്ടണം, അത് തലമുറ തലമുറയായി യഹോവയുടെ മുമ്പാകെ നിരന്തര ധൂപമായിരിക്കും. There shall be perpetual incense before Lord throughout your generation. അവർ പറയുന്ന അതിവിശുദ്ധ സ്ഥലത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഞാൻ പറയുന്ന ഒന്നും ഞാൻ പറയട്ടെ, പ്രാകാരത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ ആപ്ലിക്കബിളേ അല്ലാത്തത്, ഒരിക്കലും സംഭവിക്കാത്തതുമായിട്ടുള്ള കാര്യം. എന്നാൽ ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ആത്മാവിൽ ദൈവത്തിലേക്ക് അടുത്ത് വരുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് കണ്ടിന്യൂസ് ആയി ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള ധൂപം ഉണ്ടായിരിക്കണം എന്നാണ്. ഇങ്ങനെ എന്താണ് ധൂപം റെപ്രസെന്റ് ചെയ്യുന്നത്? നമുക്കറിയാം ധൂപം റെപ്രസെന്റ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ പ്രാർത്ഥനയാണ്. വെളിപാട് പുസ്തകം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 3-4 മാത്രം.
മറ്റൊരു ദൂതൻ ഒരു സ്വർണ ധൂപകലശവുമായി വന്നു യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി.
അവിടെ പറയുകയാണ് ആ ധൂപം റെപ്രസെന്റ് ചെയ്തത് പ്രാർത്ഥനയാണ്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ധൂപവർഗത്തോടുകൂടി ചെല്ലുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെയും പറഞ്ഞിരിക്കുന്നത് സ്വർണ ധൂപകലശവുമായി യാഗപീഠത്തിന്റെ അരികെ നിന്നു. അത് സ്വർഗത്തിലെ കാര്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിലുള്ളതിന്റെ റെപ്രസെന്റേഷനാണ് ഭൂമിയിൽ കണ്ടത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് അവിടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർക്കാനും വളരെ ധൂപവർഗം കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ദൂതന കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. അവിടെ പറഞ്ഞിരിക്കുകയാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ളതായിരിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ഒന്ന് ശ്രമിക്കുക, അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കും. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സഭയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യമല്ല, മുട്ടുകുത്തി കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യമല്ല. അങ്ങനെ ഇടപെടാതെ നമുക്ക് ഇപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. എന്നാൽ ഇടപെടാതെ പ്രാർത്ഥന എന്നത് കണ്ടിന്യൂസ് ആയി ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. തുടർച്ചയായ ആത്മാവിൽ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഇടപെടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഒരു ഇടപെടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇടപെടാതെ ദൈവവുമായിട്ട് ബന്ധപ്പെടുകയും ഇടപെടാതെ തന്നെ ദൈവം നമ്മളോട് ബന്ധപ്പെടുകയും ചെയ്യുന്ന പ്രാർത്ഥന എന്നത് മനുഷ്യരുടെ കാര്യങ്ങൾ പറയുന്നതല്ല, മനുഷ്യരുടെ ആവശ്യങ്ങൾ പറയുന്നതല്ല, ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതാണ്. ഇത് ഇടപെടാതെ ഉണ്ടാവേണ്ടതാണ്. ഇടപെടാതെ ഇത് അതിവിശുദ്ധ സ്ഥലത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും. ബാക്കിയുള്ളവർക്ക് ഞാൻ പറ്റുള്ളത് അതാണ് അവിടെ പറയുന്നത്. പക്ഷെ ഈ ഇടപെടാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ ദൈവമായിട്ട ബന്ധത്തിൽ ജീവിക്കാൻ കഴിയണമെങ്കിൽ ദൈവം ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പ്രാർത്ഥനയുടെ കണ്ടീഷൻസ് തന്നെയാണ് 10-ാം സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 6-14 വാക്യം എഴുതിയിട്ടുണ്ട്.
നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക്.
ഇവിടെ പറയുകയാണ് ഇവിടെ പ്രാർത്ഥനയുടെ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഇവിടെ പ്രാർത്ഥന അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇടപെടാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും മുറിഞ്ഞാതെ കയറി പ്രാർത്ഥിക്കുക നല്ല അർത്ഥം. പ്രാർത്ഥനയുടെ പ്രിൻസിപ്പിൾ എപ്പോഴും അപ്രിയപ്പെടാം, എല്ലായിടത്തും അപ്രിയപ്പെടാം. പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം കേൾക്കാനായിട്ടാണ്, മനുഷ്യൻ കേൾക്കാനായിട്ടാണ്. സഭയിൽ വരുമ്പോൾ മനുഷ്യരും കേൾക്കാം, അവർ അമ്മയും പറയും. പക്ഷെ അവിടെയും ദൈവമാണ് അതിപ്രധാനമായിട്ട് കേൾക്കേണ്ടത്. മനുഷ്യരും കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ കേൾപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ കേൾപ്പിക്കാനുള്ള നല്ല പ്രാർത്ഥന, ദൈവത്തെ പഠിപ്പിക്കാൻ പഠിക്കാനുള്ളത് പോലെ പ്രാർത്ഥന. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അടുത്ത് കണ്ടിന്യൂസ് ആയി സംസാരിക്കുന്നതാണ്. അത് പബ്ലിക്കലിലും രഹസ്യത്തിലും ഒരേ ആറ്റിറ്റ്യൂഡാണ്. എന്താണെന്നറിയാമോ, അത് അവിടെ പറഞ്ഞിരിക്കുകയാണ്, രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ രഹസ്യത്തിലുള്ള പിതാവ് അത് കേട്ടിട്ട് നിനക്ക് പ്രതിഫലത്തിൽ. എന്നിട്ട് പറയാണ്, പ്രാർത്ഥിക്കുകയും നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അർത്ഥമില്ലാത്ത മീനിങ്ലെസ് റെപ്പിറ്റേഷൻ അത് രഹസ്യ പ്രാർത്ഥനയിലും പരസ്യ പ്രാർത്ഥനയിലും പാടില്ല. അത് ജാതികളുടെ വാക്കമാണ്, അതിന്റെ ഡീറ്റെയിലിരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, അതിഭാഷണത്താൽ കൂടുതൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയും കൂടത്തില്ല, ബലവും കൂടത്തില്ല, ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടത്തില്ല. ദൈവം നോക്കുന്നത് ഹൃദയത്തിലെ ആറ്റിറ്റ്യൂഡാണ്. അത് ഹൃദയം നിറഞ്ഞു കവിതകളുമായി സംസാരിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിലെ രഹസ്യത്തിലും പരസ്യത്തിലും പ്രാർത്ഥിക്കുമ്പോൾ ആ ആറ്റിറ്റ്യൂഡ് സെയിം ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ പ്രാർത്ഥനയുടെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് പ്രിൻസിപ്പിൾ വീണ്ടും വിശദീകരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന്റെ അവസാനം വരുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനമായി തുടർച്ചയായ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. 14-15 വാക്യം, അവിടെ പറയാണ്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിഴയെയും ക്ഷമിക്കും. നമുക്ക് എല്ലാവരും പറയാവുന്നതാണ്. എന്നാൽ ഇത് പ്രാർത്ഥനയുടെ ഒരു കണ്ടീഷനായിട്ട് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞേ, ഓ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അടുത്ത് നമ്മുടെ ഹൃദയത്തിൽ കയ്പോ വിരോധമോ ക്ഷമിക്കപ്പെടാത്ത ഒരു ആറ്റിറ്റ്യൂഡോ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഈ ബിൽഡിംഗിന്റെ മുകളിലേക്ക് പോവുകയും നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാലും പരസ്യത്തിൽ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ധൂപവർഗമായിട്ട് എത്തുകയില്ല. വഴിക്കൽ നടയും, കട്ടായി പോകും. ദൈവം അത് വളരെ കഴിയാറുണ്ട്. 10-ാം വിശേഷം തന്നെ അതിന്റെ 18-ാമത്തെ അധ്യായത്തിന് 36-ാമത്തെ വാക്യത്തിലും കർത്താവ് ദൈവസഭയിലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയുന്നു. 18-36
നിങ്ങൾ ഓരോരുത്തർ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്വനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും.
അവർ പറയാൻ, നിങ്ങൾ ഓരോരുത്തരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്വനായ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. മുകളിലേക്ക് വരുമ്പോൾ അതിന്റെ ഉപമയും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ അടുത്തും കൈപ്പുവച്ചുകൊണ്ടിരിക്കാൻ ആ വ്യക്തിക്ക് യാതൊരു റൈറ്റും ഇല്ല. ഒരു മനുഷ്യർ, ഒരു മനുഷ്യൻ ലോകത്തിൽ ഒരു മനുഷ്യരുണ്ട് കൈപ്പുവച്ചുകൊണ്ടിരിക്കാനായിട്ട് കഴിയുകയില്ല. അതുണ്ടെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുകയാണ്, പ്രാർത്ഥന എന്നുള്ളത് നിങ്ങൾ വെറുതെ പ്രാർത്ഥന, നിങ്ങൾ ടെലിഫോണായി കട്ട് ചെയ്തിട്ട് ചുമ്മാതെ ഒരാളെ സംസാരിക്കുന്നു പറയുന്നത് ദൈവം നിങ്ങളുടെ അടുത്ത് പറയുകയില്ല, ദൈവം ദൈവത്തിൽ സംസാരിക്കാൻ. ഇതാണ് കണ്ടീഷനായിട്ട് ദൈവം പറഞ്ഞു. അന്നേരം അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശമുണ്ട്, അത് തുടർച്ചയായി ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടിരിക്കുന്നത്.
അതിന് പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നുപൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മണ്ണായിട്ട് വെച്ച
രണ്ടാമത്തേത് പറയുകയാണ്. രണ്ടാമത്തേത് ദ ആർക്ക് ഓഫ് ദ കവനന്റ്, ദൈവത്തിന്റെ ഉടമ്പടിയെ ഓർപ്പിക്കുന്ന കവനന്റ്. അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ആ കവനന്റ് നമ്മൾ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ഉടമ്പടി വെച്ച് ചെയ്തു. ആ ഉടമ്പടിയെ എപ്പോഴും ഒരു വ്യക്തി ഓർത്തിരിക്കണമെന്നാണ്. അതാണ് ഇപ്രായം 9-ാമത്തെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം പുതിയ ഒരു ഉടമ്പടി ദൈവത്തിന്റെ ജനവുമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്രായ ലേന എനിക്ക് 8-ാമത്തെ 8-ാമത്തെ 9-ും 10-ും വാക്യം, ഞാൻ 6, 7, 8 വാക്യങ്ങൾ അവിടെ പഠിക്കാൻ. അവനും വിശേഷതയേറിയ വാക്യങ്ങൾ സ്ഥാപിക്കപ്പെട്ട പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയേറിയ യഥാർത്ഥത്തിനത്തോളം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയ ഒരു ഉടമ്പടി ചെയ്യുന്ന കാര്യം. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ദൈവം ഒരു പുതിയ ഉടമ്പടി ദൈവത്തിന്റെ ജനവുമായി സ്ഥാപിച്ചു. ആ ഉടമ്പടി കാരണമാണ് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശനം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, പ്രകടന 9-ാമത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, അവന്റെ രക്തത്താൽ നമുക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിനുള്ള ധൈര്യമുണ്ട്. നേരെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയി ഈ അതിശുദ്ധ സ്ഥലത്തേക്ക് കടക്കാനായിട്ടുള്ള കണ്ടീഷൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന പാപമോചനമാണ് എന്നത് ഒരിക്കലും നമുക്ക് മറന്നുപോകാനായിട്ട് വഴി. കർത്താവിന്റെ രക്തത്തിൽ കൂടി ദൈവം ചെയ്ത ആ ഉടമ്പടി എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അതിൽ നിന്ന് എപ്പോഴൊക്കെ നമ്മൾ മാറിപ്പോകുന്നോ അതോടുകൂടി ദൈവത്തിന്റെ
പ്രവേശനമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് ചെല്ലിക്കുന്ന ആക്സസ് നമുക്ക് കഷ്ടപ്പെടും. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇത് മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോവാം. അടുത്തത് അവിടെ പറയാണ് അതിനകത്ത് മഞ്ഞായിട്ട് വെച്ച പൊൻപാത്രവും അഹയോന്റെ തവിർത്ത വടിയും ഉണ്ടായിരുന്നു. അടുത്ത അവിടെ പറഞ്ഞ മൂന്നാമത്തെ കാര്യം മഞ്ഞായിട്ട് വെച്ച പൊൻപാത്രം. എന്താണ് മഞ്ഞയുടെ പ്രശ്നം? പുറപ്പാട് പുസ്തകത്തിന്റെ 16-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം.
ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലിനെ പോലെയും വെള്ള നിറമുള്ളതും തേൻകൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളതുമായിരുന്നു. പിന്നെ മോശ യഹോവയോട് കൽപ്പിക്കുന്ന കാര്യമാവിത്, ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു.
ഇവിടെ പറഞ്ഞിരിക്കുകയാണ് മന്ന ദൈവപുരുഷനാണ്. മന്നയുടെ ലക്ഷണം അവിടെ പറഞ്ഞിരിക്കുന്നത് തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളത്, വെള്ളനിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളത്. പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്ന കാര്യമാണിത്, ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്തിന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിക്കാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടത് സൂക്ഷിച്ചിരിക്കുവാൻ അതിൽ നിന്ന് ഒരിടങ്ങി നിറച്ചെടുക്കണമെന്ന് പറഞ്ഞു. അഹരോനോട് മോശ ഒരു മാത്രം അതിൽ നിന്നെടുത്ത് ഒരിടങ്ങി മന്നാതിന്റെ ഒരു പാത്തിലിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിക്കുവാൻ യഹോവയുടെ മുമ്പാകെ വെച്ചു വരായിരുന്നു. ഈ മന്നായിൽ നിന്ന് ഒരു ഭാഗം എടുത്തു, അതും അതിവിശുദ്ധ സ്ഥലത്തിലേക്ക്. എന്തിനാണ് ഇതിൽ മന്ന കൊടുത്തത്? ആവർത്തന പുസ്തകം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ
നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കും.
രണ്ടാമത്തെ നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിക്കുവാനും നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമി നടത്തിയിരുന്നോ? മോഷണം. 40 സംവത്സരം മരുഭൂമിയിൽ ദൈവം ഇവരെ നടത്തിയതിന്റെ കാരണം എന്നത് ഇവരുടെ ഹൃദയത്തിലുള്ളത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ. ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ദൈവം ടെസ്റ്റ് ചെയ്യുമ്പോൾ പുറത്തു വരികയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ കൈപ്പുണ്ടോ ദൈവത്തിന്റെ, നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന് വിരോധമായിട്ട് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ ടെസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇവരെ 40 വർഷം പരിഭൂമിയിൽ നടത്തിയെന്ന് പറഞ്ഞിട്ട് അതിന്റെ 3-ാമത്തെ വർഷത്തിൽ പറയാണ്,
ഞാൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും.
ഇതാണ് നീ മന്ന കൊടുത്തതിന്റെ ഒരു കേസ്. എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ സൃഷ്ടിക്കും. മന്ന കൊടുത്തുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീവിക്കേണ്ട ഒരിക്കലും മറന്നു പോകരുതാത്ത, ഒരിക്കലും മറന്നു പോകരുതാത്ത ഒരു പ്രിൻസിപ്പിൾ പഠിക്കുന്നത് എന്താണെന്നറിയാമോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. അതായത് അതിവിശുദ്ധ സ്ഥലം ജീവിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ വായിൽ നിന്ന് കണ്ടിന്യൂസ് ആയി വരുന്ന വചനം കൊണ്ടാണ് ജീവിക്കേണ്ടത് നമ്മൾ. ഇതേ കാര്യമാണ് മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു ഇതിന്റെ ആദ്യത്തെ പരീക്ഷ ഉണ്ടാകും. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അവിടെ ഇഷ്ടാന്ത് യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുകയാണ്. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് നീ ദൈവത്തുണ്ടെങ്കിൽ ഈ കല്ലം അപ്പമായി തീരുവാൻ കൽപ്പിക്കുകയാണ്. അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. എന്നാലും ഒരു ദൈവത്തിന്റെ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു ദൈവമായിരുന്നു കണ്ടിന്യൂസ് ആയി ജീവിക്കേണ്ട ഒരു പ്രിൻസിപ്പിളിലൂടെ വന്നിരിക്കുകയാണ്. അവൻ ദൈവവുമായിട്ടുള്ള ഡിപ്പെൻഡൻസിൽ ദൈവത്തിൽ നിന്ന് ഓരോ കാര്യങ്ങളും കേട്ട് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടേ ജീവിക്കാൻ കഴിയും. അങ്ങനെ മാത്രമേ അവൻ സ്പിരിച്വലായിട്ട് അവന് ബലപ്പെടാൻ കഴിയൂ. മരുഭൂമിയിൽ ദൈവം മന്ന കൊടുത്തു. ഈ മന്നയുടെ റിയൽ ഫുൾഫിൽമെന്റ് കനാലിൽ കയറുമ്പോഴാണ് ലഭിക്കുന്നത്. എങ്കിൽ മരുഭൂമിയിൽ ദൈവം അവരെ സസ്റ്റെയിൻ ചെയ്തു, അവരുടെ കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഈ മന്ന റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്, അത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ യേശുക്രിസ്തു പറയുന്നു.
നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിക്കും. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
ഇവിടെ പറയാണ്, ഇതിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്കറിയാം, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ അനേക ആൾക്കാർ കർത്താവ് എടുത്തേക്കു, അവർ വന്നിട്ട് അത്ഭുതങ്ങൾ കണ്ടു, പുതിയ അടയാളങ്ങൾ കണ്ടു, രോഗികൾ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ട്. 5-ാം 6-ാം 6-ാം 2 പറയാണ് രോഗികൾ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ട് വലിയൊരു പുരുഷാരം അവരുടെ അടുത്ത് വരികയാണ്. അത് കഴിഞ്ഞിട്ട് ഈ യേശു ക്രിസ്തു പടക് കയറി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ പുരുഷാരം ബോട്ട് വിളിച്ച് യേശു ക്രിസ്തുവിന്റെ പുറകെ പോകുകയാണ്. നേരെ ഒരുപാട് ആൾക്കാര് യേശു ക്രിസ്തുവിന്റെ അടുക്കേക്ക് വരികയാണ്. നേരെ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കഥാവിനെ ഫോളോ ചെയ്യുന്ന വലിയൊരു കൗണ്ട്, ആ കൗണ്ടിന്റെ അടുത്ത് യേശു ക്രിസ്തു ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഇവരുടെ അടുത്ത് പഠിപ്പിക്കുകയാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവിതത്തിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കും. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് കഴിക്കുന്നു. എന്നിട്ട് ആ ആഹാരം എന്താണ് എന്നുള്ളത് അതിന്റെ 49-ാം വാക്യത്തിൽ പറയാം. 48-49
മരുഭൂമിയിൽ മന്ന തന്നിട്ടും മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ, ഇതോ തിന്നുന്നവർ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പം.
ഞാൻ ജീവന്റെ അപ്പമാകുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ, ഇതാ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പം ഞാനാകുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് പറയാം. യേശു ക്രിസ്തു ഒരു സ്പിരിച്വൽ മനുഷ്യന് ഈ ഭൂമിയിൽ കണ്ടിന്യൂസ് ആയി ആത്മീയനായി ജീവിക്കാനുള്ള ഒരു പ്രിൻസിപ്പിൾ പറയാണ്. അത് യേശു ക്രിസ്തുവുമായിട്ടുള്ള കണ്ടിന്യൂസ് ബന്ധത്തിൽ യേശു ക്രിസ്തുവിനെ ഭക്ഷിച്ചുകൊണ്ട് മാത്രമേ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് മാത്രമേ ജീവിക്കാൻ കഴിയൂ. ഇതാണ് ഈ വലിയ കൂട്ട ആൾക്കാരെന്ന് പറയുന്നത്. ഈ അത്ഭുതം കാണാനായിട്ടും അടയാളം കാണാനായിട്ടും രോഗസൗഖ്യം ലഭിക്കാനായിട്ടും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതിന് കർത്താവ് അവരെടുത്ത് ഒരു വലിയ പ്രിൻസിപ്പിൾ പറയാണ്, മരുഭൂമിയിൽ മഞ്ഞ കഴിച്ചതുപോലെ അവരത് കഴിച്ചിട്ട് മരിച്ചു പോയി, ഇതാ കഴിക്കുന്നവർ മരിക്കാതിരിക്കേണ്ടത് ഭക്ഷിക്കുന്നവർ മരിക്കാതിരിക്കേണ്ടത് സ്വർഗത്തിൽ നിന്ന് വന്ന ജീവന്റെ അപ്പമാകുന്നു, ഈ അപ്പം തിന്നവർ എന്നേക്കും ജീവിക്കും. ഇതിന് കഴിഞ്ഞ് വരുമ്പോൾ അതിന്റെ 53-ാം വാക്യത്തിൽ പറയാണ്, ആമേനാമൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവരെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ ആദ്യത്തെ പരീക്ഷയിൽ പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കും. യേശു ക്രിസ്തു ജീവിച്ച അങ്ങനെയാണെന്നാണ് യേശു ക്രിസ്തു വിശാലത്തിൽ പറഞ്ഞത്. യേശു ക്രിസ്തു പറയാൻ ഞാൻ ഈ ഒരു കാര്യം ചെയ്യണമോ എന്ത് ചെയ്യണം പറയാമോ, എനിക്ക് പിതാവിനെ ചോദിക്കണം, പിതാവിൽ നിന്ന് എനിക്ക് കേൾക്കണം, കേട്ടിട്ടേ ഞാൻ ചെയ്യുള്ളൂ. വളരെ സിമ്പിൾ, അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. എന്നിട്ട് പറയണം, ഒരു ആത്മീയനും ഇങ്ങനെ ജീവിക്കാൻ കഴിയത്തുള്ളൂ, നിങ്ങൾക്കും ഇങ്ങനെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. സ്പിരിച്വലി നിങ്ങൾക്ക് വളരണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കേട്ടെങ്കിലേ ഒക്കെ ഉള്ളൂ, അത് കേട്ടേ ചെയ്യാൻ കഴിയൂ. അല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാം, പക്ഷെ അത് ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന ജീവിതമായിരിക്കും. നിങ്ങൾക്ക് നിത്യജീവനിൽ ജീവിക്കാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പിരിച്വലായി ബലവും കാണുകയും നിങ്ങൾക്ക് ബാക്കി ആർക്കും കൊടുക്കാനായിട്ട് സ്പിരിച്വലായി യാതൊന്നും നിങ്ങളുടെ കാണും. ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, വർഷങ്ങൾ ദൈവസഭയിൽ തുടർന്നിട്ടും കണ്ടിന്യൂസ് ആയി ദൈവസഭയുടെ ഭാഗമായിട്ട് തുടർന്നിട്ടും സ്പിരിച്വലായി ബാക്കിയുള്ളവർക്ക് ബ്ലസ് ചെയ്യാൻ കഴിവില്ലാത്ത, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാത്ത ആൾക്കാർ ദൈവത്തിൽ നിന്ന് കേട്ടല്ല ജീവിക്കുന്നവർ ഒന്നാം തരത്തിലുള്ള പ്രാകാരത്തിലാണ് ജീവിക്കുന്നത്. അവർ ദൈവവചനം കേൾക്കുന്നൊക്കെ ഉണ്ടായിരിക്കാം, പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കാം, മീറ്റിംഗിലൊക്കെ വരുന്നുണ്ടായിരിക്കാം. എന്നാൽ ദൈവം കൊടുത്താൽ ഫസ്റ്റ് ലിവിംഗ് പ്രിൻസിപ്പിൾ ഒരു കുട്ടികളാണ്. കഥ പറയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിന് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ ദൈവം ജീവിക്കും. അല്ലെ, ഒരു ആത്മീയമായിട്ടുള്ള ഭക്ഷണം ദൈവത്തിൽ നിന്ന് കിട്ടിയാവുന്നു. ഒരു വ്യക്തി ഒരാഴ്ച ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയില്ലേ? അവന്റെ ഒറ്റ അവന്റെ ഇരിപ്പും നിൽപ്പും സംസാരം കണ്ടുകഴിഞ്ഞാൽ പട്ടിണിയാണോ? ഒരു ആത്മീയൻ യഥാർത്ഥത്തിൽ ദൈവിക ജീവനിലല്ല എന്നുള്ളത് എത്രയും പെട്ടെന്ന് തിരിച്ചറിയില്ലേ? സ്പിരിച്വൽ ഒരാൾ, ഒരു ഡിസേബിൾഡ് ഒരാൾ, ആത്മീയ വേഷമൊക്കെ എന്തോ കിട്ടെങ്കിലും റിയലി അവന്റെ ഉള്ളിലുള്ള ജീവൻ ഉണ്ടോ എന്നുള്ളത് കാണാൻ ജീവൻ ഇല്ലാത്തവരാണ്. യേശുക്രിസ്തു ഞാൻ വന്ന ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനായിട്ടാണ്. അതിന്റെ ആദ്യത്തെ കണ്ടീഷൻ കർത്താവ് പറയുകയാണ്, അതിന്റെ എന്റെ രക്തം തിരികെയും എന്റെ മാംസം കുടിക്കുക, എന്റെ നിങ്ങൾ മനുഷ്യർ തന്നെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. ഞാൻ ആദ്യത്തെ പറഞ്ഞൊരു ശാരീരിക ജീവൻ കാണും, സോളിഷായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സ്പിരിച്വൽ ലൈഫ് എന്നത് സീറോ ആയിരിക്കും, ഇല്ലെങ്കിൽ ഐസിയു കിടക്കുന്ന സ്ഥിതിയായിരിക്കും. ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് കർത്താവിനെ ഭക്ഷിച്ചുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ജീവൻ വരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ അതിന്റെ അവസാനത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പുത്രനുള്ളവൻ ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. ആ ജീവൻ ഉള്ളിൽ വന്ന വ്യക്തി കണ്ടിന്യൂസ് ആയി യേശു ക്രിസ്തുവിനെ ഭക്ഷിക്കുകയും കണ്ടിന്യൂസ് ആയി യേശു ക്രിസ്തുവിന്റെ രക്തം കുടിക്കുകയും ചെയ്യാതെ ആ വ്യക്തി ഈ ഭൂമിയിൽ തന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അവന്റെ ആത്മീയ ജീവൻ ശോഷിച്ച് 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 പോകും. കണ്ടുകഴിഞ്ഞാൽ ജീവിതത്തിൽ ദൈവത്തിന് സഞ്ചരിക്കാൻ കഴിയും. ഈ മന്നായുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് എല്ലാ കാലവും അവർ മറക്കാതെ ഇരിക്കാനായിട്ട് മോശമായിട്ട് പറയാണ്. ഇതിൽ നിന്നെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ മന്ന ദൈവത്തിൽ നേരിട്ട് കിട്ടുന്ന സെക്കൻഡ് ഹാൻഡ് അല്ല, ദൈവത്തിൽ നിന്ന് നേരിട്ട് കേൾക്കാതെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. കർത്താവിൽ നിന്ന് കേൾക്കാതെ, കർത്താവിന്റെ ആത്മാവിനനുസരിച്ച് നടക്കാതെ ഒരു വ്യക്തിക്ക് ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് സഭയിൽ വരാൻ കഴിയും, പ്രസംഗം കേൾക്കാൻ കഴിയും, ടേപ്പുകൾ കേൾക്കാൻ കഴിയും, കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് കഴിയും. ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്, ഇതെല്ലാം ജീർണിച്ചു പോകുന്നതാണ്. മലയാളം പ്രത്യേകത അറിയാമോ? മല അടുത്ത ദിവസത്തേക്ക് പോയി വെച്ച് കഴിഞ്ഞാൽ അത് കുഴിച്ചു പോകും, അതിനൊരു ഒരു ലൈഫ് കാണത്തില്ല, ഫ്രഷ് ആയിരിക്കത്തില്ല. ദൈവത്തിൽ നിന്ന് ഓരോ ദിവസം കേൾക്കുന്നതിന് മാത്രമേ ഫ്രഷ്നസ് ഉണ്ടാവുകയുള്ളൂ. ഈ മഞ്ഞ അതിവിശുദ്ധ സ്ഥലത്ത് വെച്ച മഞ്ഞ അത് വർഷങ്ങളോളം കണ്ടിന്യൂസ് ആയി ഫ്രഷ് ആയിട്ടുണ്ട്. കാരണം എന്താ പറയാമോ? ദൈവത്തിന്റെ സന്നിധിയിലാണ് കുറിച്ചത്. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കാത്ത ഒരു വ്യക്തിക്ക്, ദൈവത്തിന്റെ അതിവിശ്വാസ ജീവിക്കാത്ത ഒരു വ്യക്തിക്ക് ആത്മീയ ലൈഫ് ഉണ്ടാവുകയില്ല, ആത്മീയ ജീവൻ ഉണ്ടാവുകയില്ല. ആക്ടിവിറ്റീസ് കാണും, കാര്യങ്ങളൊക്കെ പലതും ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഉള്ളിൽ ലൈഫ് കാണത്തില്ല. അത് ആൾക്കാർക്ക് സെൻസ് ചെയ്യാനും കഴിയും. കാര്യം എന്താണെന്ന് അറിയാമോ? ഈ വ്യക്തി അതിവിശ്വസ്തരുടെ ദൈവമാത്ര ബന്ധത്തിലൂടെ ജീവിക്കുന്നു, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നില്ല. അതുപോലെ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് പലതുകൊണ്ടും. ഞാൻ ചോദിക്കട്ടെ, ദൈവം നിങ്ങളടുത്ത് സംസാരിക്കാറുണ്ട്? ദൈവം നിങ്ങൾക്ക് സംസാരിക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവും. നിങ്ങൾക്ക് ജീവൻ ഉണ്ട് എങ്കിൽ ആ ജീവൻ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുകയും ചെയ്യും. അതാണ് കൊരിന്ത്യരിൽ ഞാൻ എന്റെ കൊരിന്ത്യരിലേക്ക് പോകുന്നുണ്ട്. അവർ പറയാണ്, ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുരുക്കം പ്രാപിക്കും. അങ്ങനെ നിങ്ങളിലേക്ക് ജീവൻ വ്യാപരിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയി ആത്മീയ വളർച്ച ഉണ്ടാകുന്നില്ല എങ്കിൽ, ആത്മീയ വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ യു ആർ എ ബാക്ക് സ്ലൈഡർ, യു ആർ ഇൻ ദ ഔട്ടർ കോർട്ട്. എപ്പോഴും പുറത്തു പോകാൻ സാധ്യതയുള്ള അകത്തോ പുറത്തോ ഒന്നും ഇല്ലാത്തൊരു ജീവിതമാണ്. കഥ പറയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് കേൾക്കുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കേണ്ടതിനാണ് ദൈവങ്ങളുടെ മനസ്സ്. ദൈവമാരുടെ ബന്ധത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങൾ സ്വയം തിരിച്ചു നോക്കുക. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ആര് പറഞ്ഞു? ദൈവത്തിന്റെ നിങ്ങൾക്കല്ലാതെ ജീവിക്കാനൊക്കെ കഴിയും. നിങ്ങൾക്ക് സഭയിൽ വരാനുള്ള ആരും നിങ്ങളുടെ കടന്നു കൊണ്ടോ വരവരുമെന്നില്ല. പക്ഷെ ദൈവത്തിനാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ഉള്ളിൽ ജീവനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജീവൻ പകരാൻ കഴിയുന്നുണ്ടോ? ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് യഥാർത്ഥ ഒരു സ്പിരിച്വൽ നറിഷ്മെന്റ് വരാറുണ്ടോ? ആർക്കെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, യു ആർ ഡ്രൈ. കാരണം സന്ധിയിലല്ല ജീവിതം, അതിവിശ്വസത്തല്ല ജീവിതം, അതിന്റെ പുറത്താണ്. ഓക്കെ, എന്നാൽ ഇതാണ് ഞാൻ അടുത്ത ഒരു കാര്യമായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതിവിശ്വസത്തേക്ക് ആദ്യം ധൂപകലശം, രണ്ടാമത്തേത് നിയമത്തിന്റെ പെട്ടകം, മൂന്നാമത്തേത് മന്നയിട്ട പൊൻപാത്രം, നാലാമത്തേത് എന്താണ് അവരുടെ തവിട്ട വഴി. അവരുടെ വഴി എങ്ങനെയാണ് തവിട്ട്? നമുക്കറിയാവുന്ന കാര്യമാണ്. അതിന്റെ കോണ്ടാക്ട് എന്താ? തന്റെ ആ പുസ്തകം അതിന്റെ പതിനാറാമത്തെ അധ്യായത്തിന്റെ ഒന്നു മുതലാണ് ആ കാര്യങ്ങളാണ്. എനിക്ക് പറഞ്ഞത് ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അവരോട് കൊണ്ടുവച്ചത്. കാരണം ഇത് കാണുമ്പോൾ ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഇസ്രായേൽ മക്കൾ ഒരിക്കലും മറന്നുപോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. സഹ്യാപുസ്തകത്തിന്റെ പതിനാറാമത്തെ അധ്യായത്തിന്റെ ഒന്ന് കൊല്ലമാണ്. ഇവിടെ ഈ ഒരു കാര്യത്തിന്റെ കോണ്ടക്സ്റ്റിലാണ് ദൈവം വച്ചിരിക്കുന്ന അതോറിറ്റീസിന്റെ റിബല് ചെയ്യുകയും റിബല് ചെയ്യാനായിട്ട് ആൾക്കാരെ കൂട്ടുകയും ചെയ്ത കോരൻ എന്ന വ്യക്തി, ആ കോരന്റെ കൂടെയുള്ള വ്യക്തികൾ അവരുടെ പേരാണ് പറഞ്ഞിരുന്നത്. ഒന്ന് കോരൻ, രണ്ട് ദാദാൻ, മൂന്ന് അമീര, ഇതാണ് നാലാമത്തെ കോരനാണ്. ഇതിനെല്ലാം പെട്ടെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇവർ ദൈവത്തിന്റെ അതോറിറ്റിയിൽ റിബല് ചെയ്യുന്നു. റിബല് ചെയ്യുമ്പോൾ മോശ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ നാലാമത്തെ വാക്കിൽ കണ്ടു കേട്ടപ്പോൾ മോശ കവിളു. ചില ദൈവത്തിന് മുമ്പിൽ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവം അപ്പോയിന്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇതിനെതിരെ ഫൈറ്റ് ചെയ്ത് കാര്യമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ മോശ കമ്പിഴുക. അപ്പോൾ അവൻ കോരക്കെടുത്തും എല്ലാ കൂട്ടരോടും പറയാണ്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവൻ ആരെന്നും തന്നോടടുക്കുവാൻ തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും കാണിക്കും. അതിന്റെ പിന്നെ പറയുന്ന വാക്യം പറയുകയാണ്, അതിന്റെ മൂന്നാമത്തെ വാക്യം പറയാണ്, അവൻ മോശയ്ക്കും അവരോടും വിരോധമായ കൂട്ടം കൂടി മതി മതി സഭ ഒഴിയാതെ വിശുദ്ധനാകുന്നു വിശുദ്ധരാകുന്നു. യഹോവ ഒരു വയനാട് പറഞ്ഞു, ഞങ്ങളെല്ലാം വിശുദ്ധരാണ്, ഞങ്ങളെ എന്ത് ചെയ്യുന്ന കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളെല്ലാവരും വിശുദ്ധരാണ് എന്നുള്ളതാണ് ഇവരുടെ കളി. നേരം മോശയെടുത്ത് മോശ പറയാണ്, ദൈവം പ്രൂവ് ചെയ്യട്ടെ, ദൈവമാണല്ലോ ആരാണ് വിശുദ്ധൻ എന്നും തന്നോട് അടുക്കുന്നവൻ ആരാണെന്നും ദൈവമാണ് പ്രൂവ് ചെയ്യപ്പെട്ടത്. അന്നേരം അന്നിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഒരു ദിവസം കൊടുക്കുകയാണ്, ഒരു ദിവസം കഴിഞ്ഞു നിങ്ങൾ തിരിച്ചു വരാം. കാരണം ഈ ഒരു ദിവസം കൊടുക്കുന്നത് ഒരു ദിവസം കൊണ്ട് ഇവർക്ക് മാനസാന്തരപ്പെടാനായിട്ടുള്ള അവസരമാണ്. ഈ ഒരു ദിവസം കൊണ്ട് ഈ കോരനും കൂട്ടർക്കും മാനസാന്തരപ്പെടാൻ സമയമുണ്ടായത്. ഇവർക്ക് വീട്ടിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യാം, പ്രാർത്ഥിക്കാം, എന്നിട്ട് തീരുമാനിക്കാം ഈ ഒരു പരിപാടിക്ക് പോകണ്ട, ഇത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് ഒരു ദിവസം കൊടുക്കുകയാണ്. പക്ഷെ ഇവർ പോയിട്ട് ധൂപവർഗം കൊണ്ട് തിരിച്ചു വരാൻ പറയാം. ദൈവം പ്രൂവ് ചെയ്യട്ടെ ആരാണ് യഥാർത്ഥത്തിൽ ഉള്ളവരുന്നത്. കഴിഞ്ഞ് വരുമ്പോൾ ഇവർ റിബല്യം മാറുന്നില്ല. അതിന്റെ അതിന്റെ പതിനഞ്ചാമത് വാക്യം, പതിനഞ്ചാമത് വാക്യത്തിൽ മോശ,
അപ്പോൾ മോശ ഏറ്റവും കോപിച്ച് അവൻ യഹോവയോട് അവരുടെ വഴിപാട് കടാക്ഷിക്കരുതേ, ഞാൻ അവരുടെ പക്കൽ നിന്ന് ഒരു കഴുതയെപ്പോലും വാങ്ങിയിട്ടില്ല, അവരിൽ ഒരുത്തിനോടും ഒരു ദോഷവും ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞു.
അന്നേരം മോശ പറയാണ്, ഇവരുടെ ധൂപവർഗം ദൈവത്തിന്റെ സൈഡ് അക്സെപ്റ്റബിൾ ആവരുത്, കാരണം മോശങ്ങളെ പറയാണ് ഞാൻ ഇവരുടെ ധൂപവർഗം വാങ്ങിച്ചിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഈ ക്ലെയിംസും ഇവരുടെ കുറ്റങ്ങളും അനാ ദൈവത്തിനെതിരെയാണ് എന്നുള്ളത് മോശം പറഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ കോരക്കിരുത്തി പറയാണ്, നീയും എല്ലാ കൂട്ടരും നാളെ എപ്പോഴും സെൻസിൽ വരണം, നീ മധുരവരും കൂടെ തന്നെ. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പത്തുമാത്രമാണ്
കോരന് അവർക്ക് വിരോധമായി സർവ്വസഭയോടും സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ കൂട്ടിവരുത്തി, അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി.
അവിടെ ശ്രദ്ധിക്കണം, അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയാമോ, കോരക്ക് അവർക്ക് വിരോധമായി സർവസഭയെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽ കൂട്ടിവരുത്തി. അപ്പോൾ ഇരുന്നൂറ്റമ്പത് പേരല്ല, ഇസ്രായേൽ മക്കൾ എല്ലാവരും ആ വാക്യത്തിന്റെ അർത്ഥമല്ല, സർവസഭയും ഒറ്റക്കെട്ടായിട്ട് മോശിക്കുന്നത്. അവിടെ ഒരു വോട്ടിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആര് ചെയ്യും? ഒരു ഇലക്ഷൻ നടത്തിയാൽ മോശയ്ക്ക് ഒറ്റ വോട്ട്, കോരക്കിന് 600,000 പേരുടെ വോട്ടുണ്ട്. അതാണ് അവിടുത്തെ പ്രിൻസിപ്പിൾ. അപ്പോൾ ദൈവം മോശയോട് പറയാണ്, ഈ സഭയുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകുകയും ഞാൻ അവരെ ക്ഷണത്തിൽ സംഭവിക്കുമെന്ന് പറയാം. മോശയോട് ദൈവം പറയാണ്, ദൈവത്തിന്റെ പക്ഷെ മാർക്ക് വീഴുമ്പോൾ ദൈവം ഭൂരിപക്ഷം നോക്കിയിട്ടല്ല, ദൈവത്തിന്റെ സന്നിധി ആരാണ് ജീവിക്കുന്നത്, അവന്റെ അടുത്താണ് ദൈവം നിൽക്കുന്നത്. എത്ര പേര് അപ്പുറത്തെ സൈഡിലുള്ളത് ദൈവത്തിന്റെ വിഷയമല്ല. ദൈവം പറയുകയാണ്, ഈ 600,000 പേരെ കൂടി ഞാൻ ഒച്ചയടിക്കുന്ന സംഭവിക്കാൻ പോവുകയാണ്, അവരുടെ അടുത്ത് മാറാനാണ്. എല്ലാവരെയും ഒരുമിച്ച് സംഭവിക്കാൻ പോവുകയാണ് എന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ മോശ വീണ്ടും കവിണ്ണു എന്ന് പറയുകയാണെങ്കിൽ, സകല ജനത്തിന്റെയും ആത്മാക്കൾക്ക് ഉടയവനായവനെ ഉടയവനാത്ത ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവ്വസഭയോട് കോപിക്കുമെന്ന് ചോദിക്കാം. നേരെ മോശം കൊണ്ട് പറയുകയാണെങ്കിൽ എല്ലാവരെയും നശിപ്പിക്കരുത്, കാരണം ഇവരെ എല്ലാവരും ഇവരുടെ കൂട്ടത്തിൽ കൂടിയെങ്കിലും ഒരു വ്യക്തിയാണ് ഇതിന്റെ ലീഡർ, അതുകൊണ്ട് എല്ലാവരെയും നശിപ്പിക്കരുത് എന്ന് കരയുമ്പോൾ അതിന് യഹോവ മോശയോട് പറയാണ്, ഓരക് ദാദാൻ അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന് ചുറ്റിൽ നിന്നും മാറിക്കൊള്ളുക എന്ന് സഭയോട് കൽപ്പിക്കണം. നേരെ ദൈവം എന്നൊരു അടുത്ത ഓപ്ഷൻ കൊടുത്താണ്, എപ്പോഴാണ് അറിയാമോ, മോശ കവിണ്ണ് വീണപ്പോൾ ദൈവം ഒരു ഓപ്ഷൻ കൊടുക്കാണ്, ഓക്കെ എല്ലാവരെയും നശിപ്പിക്കാതിരിക്കാൻ ഒരു കണ്ടീഷൻ ഉണ്ട്, ഓടി അവരുടെ അടുത്ത് മാറാനാണ്. എന്താണെന്നറിയാമോ, ഈ റിബെല്ലിയൻ ഗ്രൂപ്പിന്റെ അടുത്തും യാതൊരു അസോസിയേഷനും പാടില്ല, റണ്ണവേ എന്ന് പറയും. ഇതിൽ എല്ലാവരും നശിപ്പിക്കപ്പെടും. ഇതാണ് ആ പറയുന്നത്, ഞാൻ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ വായിക്കാം. അവിടെയാണ് അവിടെ നമ്മൾ ഈ മൂന്ന് കൂട്ടങ്ങളുടെ കാര്യം, ഒരാളെനിക്ക് തോന്നുന്നു തലേന്ന് രാത്രി മാനസാദനക്കൂട്ട് ആ കൂട്ടത്തിൽ പോയി പോകാൻ പറയുന്നത്, പക്ഷെ ബാക്കി മൂന്ന് പേരെ അവിടെ നിൽക്കുകയാണ്, സർവസമയം അവർ കൂട്ടിരിക്കുകയാണ്. ഇതിൽ പറയുന്നത് ഓപ്ഷൻ ഇരിക്കുകയാണ്, ഓടി മാറിക്കൊള്ളുക, മാറിയാൽ നിങ്ങൾക്ക് രക്ഷയാണ്. ഇതിൽ എല്ലാവരും മോശയുടെ ദാദാവിന്റെ അമീരായുടെ അടുത്ത് ചെന്നു, ഇസ്രായേൽ മുഖപ്പേര അവരോട് ചെന്നു, അവൻ സഭയോട് ഈ ദുഷ്ട മനുഷ്യരുടെ സകല ഭാവങ്ങളിലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കണം, അവരുടെ കൂടാരങ്ങളിൽ നിന്നോ അടുക്കൽ നിന്നും മാറിപ്പോകുകയും അവർക്കുള്ള യാതൊന്നിനെയും തുടരുത്. അവര് മോശം പറയാണെങ്കിൽ ഇവിടെ നിന്ന് കൂടി മാറി. നമുക്കറിയാമല്ലോ, മുമ്പോട്ട് പോകുമ്പോൾ ഭൂമി വളർന്നു സാധാന്റെയും അഭിരാമിന്റെയും കോട്ടയിൽ കൂടിയിട്ടുള്ളവരെ ദൈവം ജയിച്ചു. എന്നിട്ട് വീണ്ടും ഒരു വിജയം തുടരുന്നു, അവിടെ വീണ്ടും ഒരു പാർട്ടി ഉണ്ടാവുന്നു, അങ്ങനെ ഒരുപാട് പേര് ജനിച്ചു. അവിടെ താഴേക്ക് വരുമ്പോൾ വീണ്ടും അതിന്റെ 46-ാമത്തെ വാക്യത്തിൽ പറയാണ്, 46-ാമത്തെ വാക്യം, അവിടെ വേറെ സമൂഹമാണ്, നല്ല ഡീറ്റെയിലേക്ക് പോകാനാണ്. അവിടെ അടുത്ത പാർട്ടിയും മടങ്ങും, മോഹത്തിന് അഹരോണ് രൂപമായിട്ട് മനുഷ്യരുടെയും ദൈവത്തിന്റെ നടത്തി നിന്നപ്പോഴാണ് അവിടെയും കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ടാണ് ദൈവം അടുത്ത 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ എബ്രായരിൽ കണ്ട കാര്യം പറയുന്നത്, 17-1 പറയുന്നു,
യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്നും ഗോത്രം ഗോത്രമായി സകല ഗോത്ര പ്രഭുക്കന്മാരോടും ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തരുടെ വടിമേൽ അവന്റെ പേര് എഴുതുക.
5-ാമത്തെ വാക്യം, ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തവർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പൊരുത്തപ്പെടുന്നത് ഞാൻ നിർത്തല. 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, യഹോവ മോശയോട് അഹരോന്റെ വടി മത്സരികൾക്ക് ഒരടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിന് മുമ്പിൽ കൊണ്ടുവരിക, അവർ മരിക്കാതിരിക്കേണ്ടതിന് എനിക്ക് വിരോധമായിട്ടുള്ള പൊരുവർക്ക് നീ ഇങ്ങനെ നിർത്തലാക്കും എന്ന് ഇവരാണ് എല്ലാ കാലത്തിലോട്ട് കാണാൻ വേണ്ടി ഒരടയാളമായി ഈ തടുത്ത വഴി അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവരികയാണ്. ഞാൻ പറഞ്ഞ ഉദ്ദേശം പറഞ്ഞു, ഈ റിബല്യൻ ഹാർട്ടോടുകൂടി നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കാൻ കഴിയും. ദൈവത്തോടും ദൈവം അസൈൻ ചെയ്തിരിക്കുന്ന അതോടും, അത് എവിടെയാണെങ്കിലും, അത് ചർച്ചിലോ പുറത്തോ എവിടെയാണെങ്കിലും, ഇഫ് യു ആർ റിബൽ ഇൻ യുവർ ഹാർട്ട്, നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കാൻ കഴിയും. റിബല്യൻ എന്ന് പറയുന്നത് ഞാനത് പറഞ്ഞു, വലിയ സിന്നാവുന്നത് അത് പിശാചിന്റെ സ്വഭാവമാണ്. പിശാചാണ് ഹൃദയത്തിൽ ആദ്യം എടുത്ത്, ഞാൻ പറയുന്നത് റിബല്യൻ എന്ന് പറയുന്നത് സംഭവത്തിൽ ഉണ്ടാവുന്ന കാര്യമുണ്ട്, ഹൃദയത്തിൽ ദൈവത്തിന് കീഴടങ്ങാതെ നിൽക്കുന്ന ആ ഐ എന്നുള്ള കാര്യമാണ് റിബല്യന്റെ റൂട്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും, നിങ്ങൾ മനുഷ്യരുടെ തരം റിപ്പയർ ചെയ്തില്ലായിരിക്കാം, സഭയിൽ റിപ്പയർ ചെയ്തില്ലായിരിക്കാം, ഓഫീസിൽ റിപ്പയർ ചെയ്തില്ലായിരിക്കാം, എന്നാൽ ദൈവത്തിനെതിരെ നിങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കുന്ന റിപ്പയറാണ് ഏറ്റവും വലിയ പാഠം. അത് മാറാതെ ഒരു വ്യക്തിക്ക് വീണ്ടെടുക്കാനായിട്ട് കഴിയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ക്രൂസിന്റെ മെസ്സേജ്. ക്രൂസിന്റെ സന്ദേശം പലർക്കും ഇടർച്ചയാകുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിപ്പല്യന്റെ റൂട്ടിലാണ് ക്രൂസ് കൊണ്ട് തട്ടി വയ്ക്കുന്നത്. ഞാൻ മെഡിക്കലിലേക്ക് പോകുന്നു. യേശു ക്രിസ്തു പറയുന്ന ജീവന്റെ വഴി എന്നുള്ളത് ഇടുക്കവും വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമാകുന്നു, അത് കണ്ടെത്തുന്ന ചുരുക്കം നമ്മൾ പറഞ്ഞ വാക്യം വായിക്കാം. അത്ര സുവിശേഷം അഞ്ചാമത്തെ അധ്യായം സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിന്റെ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ പിടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതും അത്രേ അത് കണ്ടെത്തുന്നവർ ചിരുന്നവർ. രണ്ട് കാര്യമുണ്ട്, ഒന്ന് വാതിലുണ്ട് വഴിയുണ്ട്. വാതിലൂടെ കടക്കണം എന്ത് ചെയ്യാന്ന് അറിയാം? അപ്പൊ വാതില് എങ്ങനെയുള്ള വാതിലാണ്? വാതില് ചെറുതാണ്, ഗേറ്റ് ഈസ് സ്മോൾ എന്നാണ് പറഞ്ഞത്. ചെറിയ ഒരു വാതിൽ ഒരാൾക്ക് കടന്നു വേണ്ടിയാണ്, ആ താഴെയല്ലോ അല്ലെ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് അന്നത്താൻ താഴ്ത്താതെ ഒരു വ്യക്തിക്ക് ദൈവരാജ്യം എന്റർ ചെയ്യാൻ കഴിയില്ല, എന്റർ ചെയ്യാൻ കഴിയില്ല. അന്നേരം ക്രൂശ് ആദ്യം വർക്കിയുന്നത് ഒരു മനുഷ്യന്റെ റിബല്യന്റെ റൂട്ടിലാണ്. അത് കട്ട് ചെയ്ത് ആ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടാതെ ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിലേക്ക് എൻട്രൻസ് തന്നെ ഇല്ല. അതുകൊണ്ടാണ് പലരും റിയലായിട്ട് വീണ്ടും ജനിച്ചതല്ല എന്ന് വിശ്വസിക്കേണ്ടി വരുന്നത്. അവരുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു കാര്യം നടന്നു കാണുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന പോലെ മീറ്റിംഗ് വരുന്നുണ്ടായിരിക്കാം, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, പല കാര്യങ്ങളും കിട്ടുന്നുണ്ടായിരിക്കാം, പക്ഷേ വീണ്ടും ജനം എന്ന് പറയുന്നത് ആദ്യത്തെ കട്ടിക്ക് നടന്നത്. അതിൽ ആദ്യം ഒരു വ്യക്തി ആ വാതിലേക്ക് കടക്കണമെന്ന് ചെയ്യണമെന്നറിയാമോ? ആ വ്യക്തിക്ക് തന്നെത്താൻ താഴ്ത്തിയെങ്കിൽ മാത്രമേ കേറാൻ കഴിയൂ. കയറി കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അതാണെന്നറിയാമോ, പിന്നെയും ഈ എരിയ ലോകത്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ക്രൂശ് അതിന്റെ വർക്ക് നടത്തിക്കൊണ്ടേയിരിക്കാം. ജഡം എന്നുള്ളത് ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നേരെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുന്നതിൽ കൂടി ഒരു വ്യക്തി അകത്ത് കയറുകയും ജഡത്തെ ക്രൂശിച്ചുകൊണ്ട് ഈ ഇടുങ്ങിയ വഴിയിൽ കൂടി മുമ്പോട്ട് പോവുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ നിത്യജീവൻ വഴിയിൽ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതാണ് ദൈവസഭയിൽ പ്രസംഗിക്കപ്പെടുന്നത്, ഇതാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത്. അപ്പോഴവിടെ അവര് കുറച്ചുകൂടി വിശാലമാകണം അല്ലെ? വിശാലമാണ് എന്തി അങ്ങനെ ഒരുപാട് അവര് വിശാലമായ പ്രസംഗങ്ങളിലോട്ടോ അതാണ് അടുത്തവാക്കപ്പെടുന്നത്. ഇത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊടുക്കും. എന്ത് ചെയ്യുന്ന പറയും? അവിടെ വേറെ തരത്തിൽ പറയും, ഇങ്ങോട്ട് വന്നേരെ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളുടെ ഈ കാര്യങ്ങളൊന്നും പറയത്തില്ല, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഇഷ്ടം പോലെ ജീവിക്കാം, കർത്താവിനെ സ്തോത്രം ചെയ്യാം, കല്ലേരിയ പറയാം. പക്ഷെ ഇത് ജീവന്റെ വഴിയല്ല, കർത്താവ് പറഞ്ഞ മാർഗവുമല്ല. ഞാൻ പറഞ്ഞ കാര്യം അറിയാമോ, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വ്യക്തി ജീവിക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയി ഈ ഒരു മാർഗത്തിൽ കൂടി പോയത് പോലും അങ്ങനെയുള്ളവരാണ് അതിവിശുദ്ധ സന്നിധി ജീവിക്കുന്നത്. അല്ലാത്തവർ പാകാടത്തിലുള്ളവരാണ്, അവർക്ക് പാചകമല്ല, അവർക്ക് മെസ്സേജ് കേൾക്കണം, പക്ഷെ ഈ വഴിയിൽ കൂടി പോകുന്നവരാണ്. ഇത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ഞാനത് പറഞ്ഞത് ഈ ചുരുക്കം വരെ യഥാർത്ഥത്തിൽ അതിവിശുദ്ധ കഴിയുള്ളൂ. ദൈവസഭയിൽ ഉള്ളവരിൽ ചുരുക്കം വരെ ഈ വഴി കണ്ടെത്തി ഈ വഴിയിൽ കൂടി പോവുകയുള്ളൂ എന്ന് ദൈവം വളരെ അവരോട് തവിട്ട വഴി ദൈവം വെച്ചത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രോബ്ലത്തിനുള്ള പരിഹാരം എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. ഇബല്യനാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ പാപമെന്നുള്ളതും അതിന് പരിഹാരം വരാതെ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കാൻ കഴിയുകയും ഇല്ല എന്നുള്ളത് തലമുറകൾ മനസ്സിലാക്കാനായിട്ട് ഇസ്രായേൽ മക്കൾ കണ്ടിന്യൂസ് ആയി മനസ്സിലാക്കാൻ അവരുടെയും പ്രശ്നമല്ല. ബില്ലിന് ഞാൻ പോകുന്നില്ല. ജീവിതത്തിൽ പറയുമ്പോൾ തുടർച്ചയായി പറയുന്നുണ്ട്. അതാണ് അടുത്തതായിട്ട് ദൈവം വിളിച്ചിരിക്കുന്ന കാര്യം.
അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നുപൊതിഞ്ഞ നിയമപെട്ടകവും
അതിനകത്ത് മഞ്ഞായിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തകർത്ത വഴിയും അടുത്ത എന്താണെന്ന് അറിയാമോ? നിയമത്തിന്റെ കൽപ്പന. ഈ നിയമത്തിന്റെ കൽപ്പനകൾ എവിടെയാണ് ദൈവം വെച്ചത്? ഇതിനാണ് ഈ നിയമത്തിന്റെ കൽപ്പനകൾ കൊണ്ട് അതിവിശ്വസം. അവസാന പുസ്തകം അതിന്റെ പത്താമത്തെ അധ്യായത്തിന്റെ 1 മുതൽ ഉറവാണ്.
അക്കാലത്ത് യഹോവ എന്നോട് നീ മുമ്പിലത്തേവ പോലെ രണ്ട് കൽപ്പലക വെട്ടിയെടുത്ത് എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വരിക, മരം കൊണ്ട് ഒരു ഒരു പെട്ടകം ഉണ്ടാക്കുക.
യഹോവ എന്നോട് നീ മുമ്പിലത്തേത് പോലെ രണ്ട് കൽപ്പലക വെട്ടിയെടുത്ത് എന്റെ അടുക്കൽ പർവ്വതത്തിൽ കൊണ്ടിരിക്കുക എന്നിട്ട് പറഞ്ഞാൽ ഇതിന് മുന്നേ ഒരു കൽപ്പന എഴുതി കൊടുത്തു. ഇത് രണ്ടാമത്തെ കൽപ്പന, രണ്ടാമത് എഴുതി കൊടുത്തു കഴിഞ്ഞു. നീ ഉടച്ചു വന്ന മുൻപിലത്തെ കൽപ്പനകളിൽ ഉണ്ടായിരുന്ന വചനങ്ങൾ ഞാൻ ആ പലകയിൽ എഴുതും. നീ ആ പലക അവയെ പെട്ടകത്തിൽ വെക്കണമല്ലോ. എന്നിട്ട് കാര്യം വരുമ്പോൾ പറയാണ്, അങ്ങനെ അനന്തരം ഞാൻ തിരിച്ച് പർവ്വതത്തിൽ ഇറങ്ങി ഞാൻ ഉണ്ടാക്കിയ പട്ടകത്തിൽ പലക വെച്ചു. യഹോവ എന്നോട് ലഭിച്ചതുപോലെ അവ അവിടെ പത്ത് കൽപ്പനകളുടെ കൽപ്പനകൾ യഹോവ നിയമപട്ടകത്തിൽ എടുത്ത് വെക്കാനാണ് പറഞ്ഞു. അതിന് കാരണം ഇത് ആദ്യത്തെ കൽപ്പന എപ്പോഴാണ്? പ്രൊപ്പർ ഉത്സവം 31-ാം തീയതി 18-ാം തീയതി 26-ാം തീയതി പുറപ്പാടുസം 31-ാം തീയതി 18-ാം തീയതി. അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. മോശ ദൈവത്തിന്റെ അടുത്ത് കൽപ്പനകൾ വാങ്ങാനായിട്ട് ദൈവത്തിന്റെ സന്നിധിക്ക് കയറിപ്പോയി. താഴെ അഹരോനും അഹരോന്റെ കൂടെ ഈ ജനവുമുണ്ട്. നേരം അവര് പറയുകയാണ്, മോശ കാണാനായിട്ടില്ല, നീ എന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക, ഞങ്ങളെ മിശ്രയിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടുവന്ന പുരുഷനായി ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നേരം ഇവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് മിശ്രയിലെ ദൈവത്തെ പുറപ്പെടുവിച്ചുകൊണ്ടുവന്നു, ഇപ്പൊ മോശയെ കാണാനല്ല, മോശ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പത്ത് കൽപ്പനകൾ എഴുത കിട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ സന്നിധിക്ക് പോയിരിക്കുക. ഇവർക്കൊരു ദൈവം വേണം, ഇവർക്കൊരു ദൈവം വേണമെന്ന് മാത്രമല്ല, ഇവരുടെ ദൈവം ഇവർക്ക് ഇഷ്ടപ്പെട്ട ദൈവമായിരിക്കും. എന്നാൽ ഇവർക്ക് ഒരു ദൈവം വേണം, ആ ദൈവം ഇവരുടെ ദൈവമായിരിക്കും. ഇവർക്ക് തോന്നുന്ന രീതിയിൽ ഒരു ദൈവത്തെ ഇവരുണ്ടാക്കാം. പലപ്പോഴുള്ള നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡുകൾ നമ്മൾക്ക് സ്യൂട്ട് ചെയ്യാതെ വരുമ്പോൾ, സാധാരണഗതിയിൽ നമ്മൾ ചെയ്ത ഒരു ഓൾട്ടർനേറ്റീവ് കാര്യമാണ് ഇവര് ചെയ്തത്. ഇവരെ ചെയ്ത് പറയാമോ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡുകൾ ദൈവത്തിന് മാറ്റാനായിട്ട് കഴിയില്ല, ദൈവം മാറ്റുകയില്ല. ഞാൻ ദൈവത്തിന്റെ ദൈവം പറഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഒരിക്കലും ദൈവം മാറ്റത്തില്ല. ഞാൻ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ദൈവം മാറ്റാതിരിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്താണ്? നിങ്ങൾക്ക് ദൈവത്തെ മാറ്റുക എന്നുള്ളതാണ് ഓപ്ഷൻ. കാരണം ആ ദൈവം മാറത്തുമില്ല, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് മാറുകയില്ല, ദൈവത്തിന്റെ കമ്പനികൾ മാറുകയില്ല. അപ്പോൾ അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ഈ ദൈവത്തെ മാറ്റി നിങ്ങൾക്ക് പറ്റിയൊരു ദൈവത്തെ ഉണ്ടാക്കുക. അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇവരെന്താണ് ചെയ്തു? പക്ഷെ ഇവരെന്ത് ചെയ്തു? ഈ ദൈവത്തിന് കൊടുത്ത പേരെന്ന് പറയാം, ഈ ദൈവത്തിന് കൊടുത്ത പേരും യഹോവ എന്ന് തന്നെയാണ്. അതായത് എന്താണ് ഒരു കോംപ്രമൈസറുടെ ജീവിത രീതി? ആ വ്യക്തി വിളിക്കുന്നത് ദൈവം യഹോവ തന്നെ. ആ വ്യക്തി സഭയിൽ വരും, പാട്ടുപാടും, പ്രാർത്ഥിക്കും, ഇതെല്ലാം ഈ ദൈവത്തിന്റെ അടുത്ത് തന്നെയാണ്. ജീവിതത്തിൽ തീരുമാനങ്ങൾ വേണ്ടി വരുമ്പോൾ ദൈവം, ആ ദൈവം അവിടെ ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്ന് മനസ്സിലാകുമ്പോൾ, ആ ജീവിതത്തിൽ ആ വ്യക്തിയുടെ തീരുമാനം കിട്ടുമെങ്കിൽ വേറൊരു കുട്ടി ദൈവത്തെ കാണാം. ആ ദൈവം യഹോവ എന്ന് ദൈവം. അതാണല്ലോ നമ്മുടെ ജഡത്തിന്റെ അനുസരിച്ച് ജീവിക്കാൻ. അഹരോൻ എന്ത് ചെയ്തു? അഹരോൻ ഈ കോംപ്രമൈസറിന്റെ ലീഡറായിരുന്നു. അഹരോൻ എന്ത് ചെയ്തു? അഹരോൻ പറഞ്ഞു, ഓക്കെ ജനങ്ങളെല്ലാം അവരാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ. അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിട്ട് അവർക്കൊരു കാളക്കുട്ടി ഉണ്ടാക്കി. ആ കാളക്കുട്ടിയുടെ മുമ്പിൽ അവർ തിന്നാൻ കുടിക്കുവാൻ അഴിക്കുവാനും തുടങ്ങിയിരിക്കുന്നതാണ് അപ്പോസ്തല പ്രവൃത്തി സ്റ്റെഫാനോസ്. കോംപ്രമൈസിന്റെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ദൈവം മാറ്റിയിട്ട് ഇവർ ദൈവത്തിന് നമ്മൾ മറുപടി ചെയ്യുന്നതാണ്. ദൈവിക സ്റ്റാൻഡേർഡുകൾ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകിൽ അടുത്ത സ്ഥലം പിടിക്കും. ഇതിൽ കുറച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. കൂച്ചിന്റെ പറയാൻ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇത് ഇറച്ചിയാവുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഒരു വിട്ടുപോകും, വേറെ അടുത്ത സ്ഥലത്ത് പോകും. അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ദൈവവും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കൽപ്പനകളും. ഇവിടെ സംഭവിച്ചത് നമുക്ക് അതിന് ഡീറ്റെയിൽ അറിയാം. മോശി അറിഞ്ഞിരുന്നു, മോശി അവരോടെ ശാസിക്കുന്നു, കൽപ്പനകൾ എറിയുന്നു, ഉടയ്ക്കുന്നു, യഹോവയുടെ പക്ഷത്തോളം മാറാനായിട്ട് പറയുമ്പോൾ വലിയൊരു സമ്മതം. ഇതിനുശേഷം ദൈവം രണ്ടാമത് കൽപ്പന കൊടുക്കുന്നതാണ് ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ച ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൽ വായിച്ചത്. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയാം, നീ മുന്നത്തേതുപോലെ രണ്ട് കൽപ്പനകൾ വെട്ടിയിട്ട് എന്റെ പർവ്വതത്തിൽ കൊണ്ടിരിക്കുക, മരം കൊണ്ട് പട്ടവും ഉണ്ടാക്കുക, നീ ഉടച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങൾ തന്നെ ഞാൻ എഴുതി. എന്താണെന്നറിയോ, അങ്ങനെ മോശം പറഞ്ഞു വെച്ചു. കർത്താവ് ഈ കൽപ്പനകളൊക്കെ ബുദ്ധിമുട്ടാണ്, ഇതൊക്കെ അനുസരിക്കാൻ പറ്റുന്ന കാര്യമുണ്ട്, ഈ ഒരു ചെറിയൊരു ചേഞ്ച്, അതുകൊണ്ടല്ലേ ഈ കോംപ്രമൈസ് ഒക്കെ ചെയ്തു, അതുകൊണ്ടല്ലേ ഇനി കാളക്കുട്ടി ഉണ്ടാക്കുന്നത്, അതുകൊണ്ടല്ലേ ഇവർ കാളക്കുട്ടി ഡാൻസ് ചെയ്തത്, അതുകൊണ്ടല്ലേ ഇവർ കോംപ്രമൈസിങ് ജനറേഷൻ, അതുകൊണ്ട് ഈ കൽപ്പന ഒന്ന് താഴ്ച തരാമെന്ന് വെച്ചുകൊണ്ട് ദൈവം പറയാണ്, ഞാൻ അതേ കൽപ്പന തന്നെ ഒന്നുകൂടി അതേ കൽപ്പന തന്നെ, ഒട്ടും തന്നെ വ്യത്യാസമില്ലാതെ ദൈവത്തിന്റെ കൽപ്പ കൈകൊണ്ട് അതേ 10 കൽപ്പന തന്നെ എഴുതിയിട്ടുണ്ട്. കാണിക്കുന്നതെന്നറിയുമോ, ദൈവിക സ്റ്റാൻഡേർഡുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ആകെ കൂടെ കഴിയുന്നത് ദൈവത്തെ മാറ്റുക, അതോടുകൂടി ദൈവവും നിങ്ങളുടെ അടുത്ത് മാറും. പിന്നെ നിങ്ങൾക്കൊരു ഫോം ഓഫ് റിലീജിയൻ മാറണം, യഹോവ എന്ന് പേരൊഴിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ടിമോത്തിയോസിന്റെ പറയുന്നത് അന്ത്യകാലത്ത് ദുർഘടസമയങ്ങൾ വരുന്നത് മനുഷ്യർ സ്വസ്നേഹികളും ദീർഘയാത്രയ്ക്കും വമ്പു പറയുന്നത് ഭോഗപ്രിയരുമാണ്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി എത്തിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതെല്ലാ സഭകളിലും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ദൈവത്തിന്റെ കൽപ്പനകളുടെ വ്യത്യാസം ഇല്ല എന്ന് കാണുന്ന കുടികൂട്ടുകയാണ്. ഞാൻ പറഞ്ഞ ഈ 10 കൽപ്പനകളല്ല ഇന്ന് നമ്മളെ നിയന്ത്രിക്കുന്നു. അവിടെ ഒരു വ്യത്യാസം ഉണ്ട്, എന്താ പറയുക, കൽപ്പനകൾക്കല്ല വ്യത്യാസം ഉണ്ടായത്, പുതിയ ഉടപടിയിലേക്ക് വരുമ്പോൾ കൽപ്പന എഴുതുന്ന സ്ഥലത്തേക്കാണ്
വ്യത്യാസം.
ഈ കൽപ്പനകൾ എവിടേക്ക് ദൈവം മാറ്റി എന്നുള്ളതിന്റെ മൂലത്തെ എഴുതിയിട്ടുണ്ട്. അവിടെ പറയുന്ന 10-ാമത്തെ വാക്യത്തിൽ പറയാൻ, 8-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, ഈ കാലങ്ങളിൽ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമങ്ങളാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് ഞാൻ അവർക്ക് ദൈവം അവർക്ക് ചെയ്യണം. എന്താ പറയുമോ, ആദിവശിത്വ സ്ഥലത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത, അവർക്ക് ഹൃദയത്തിൽ ദൈവീക കൽപ്പനകൾ ദൈവിക സ്റ്റാൻഡേർഡുകൾ, ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ വ്യക്തി നിയന്ത്രിക്കുന്ന ദൈവീക പ്രമാണങ്ങളായി, കൽപ്പനകൾ എഴുതിയ പ്രമാണമല്ല ഹൃദയത്തിൽ എഴുതിയ പ്രമാണം. അതാണ് കൊരിന്ത്യരിലേക്ക് ഒരു പൗലോസ് എടുത്തു പറയുന്നത്, 2 കൊരിന്ത്യർ
3-ാമത്തെ അധ്യായത്തിന്റെ
2-3 വാക്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങൾ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതുമായ നിങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ, ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ടായ പത്രം ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുത്തുന്നു. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനകത്തെ, കൽപ്പലകളിലല്ല ഹൃദയമെന്ന മാസപ്പലകൾ. ഇവരെന്താണ് അത് വിശ്വസിക്കാൻ ജീവിക്കുന്ന വ്യക്തികൾ അടുത്ത പ്രത്യേകത, ആ വ്യക്തി ദൈവീയ പ്രമാണങ്ങളിൽ വ്യക്തി ഹൃദയത്തിലാണ് എല്ലാ കാര്യങ്ങളിലും. ആ വ്യക്തിക്ക് ഒരു കൽപ്പലകളിൽ കൽപ്പനകളുടെ ആവശ്യമില്ല. അവർക്കിടെ പുറകെ ഒരു പോലീസുകാരനെ പോലെ ദൈവം നടക്കേണ്ട കാര്യമില്ല. പഴയ നിയമത്തിൽ അവർ ഹൃദയത്തിൽ എഴുതാൻ കഴിയാത്തപ്പോഴാണ് അവർ കൽപ്പനകൾ എഴുതിയത്. നിയമത്തിലേക്ക് വരുമ്പോഴേക്കും ദൈവ സ്റ്റാൻഡേർഡ് ഒട്ടും മാറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് മാറ്റാനും കഴിയുകയില്ല. എന്താണെന്നറിയുമോ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് വ്യത്യാസമുള്ളത് ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ദൈവം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ, എന്നാൽ ദൈവത്തോട് റിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം കടമാവുകയും ദൈവത്തിന് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പിന്നീട് എഴുതാൻ കഴിയാതിരിക്കുകയും ആ വ്യക്തി ജനത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. അപ്പോഴും ഒരു ഫോം ഓഫ് റിലീജിയൻ ആ വ്യക്തിത്തോട്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള അവസാനം വരുന്നത്, എന്നാൽ ദൈവത്തിന്റെ സന്നിധി ദൈവത്തിന്റെ ആഗ്രഹം ഒരു വ്യക്തി കർത്താവിന്റെ സന്നിധിയിൽ തുടർച്ചയായിട്ട് ജീവിക്കണം. ഞാൻ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ ദൈവിക പ്രിൻസിപ്പിൾസ് ആണ്, എല്ലാ കാലത്തും ഓർത്തിരിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന കാര്യം. ഇത് നമുക്ക് സ്വയമായിട്ട് ചിന്തിച്ചു നോക്കാം, നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്, നമ്മളെവിടെയാണ് ജീവിക്കുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കണ്ടിന്യൂസ് ആയി ഒരു രൂപകരസം നമ്മളിട്ട് പോകുന്നുണ്ടോ, ആരുടെയെങ്കിലും കൈപിടിച്ചുകൊണ്ട് കണ്ടിന്യൂ വർഷങ്ങൾ ജീവിക്കുന്ന വ്യക്തിയാണോ. ദൈവിക ഉടമ്പടി, യേശു ക്രിസ്തുവിന്റെ രക്തദാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ് എന്നുള്ള ആ ഉടമ്പടിയുടെ ഓർമ്മ നിങ്ങൾ തുടർച്ചയായിട്ടുണ്ടോ. ദൈവത്തിൽ നിന്ന് കേട്ട് കർത്താവിനെ ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവരാണ്. റിബല്യായി ദൈവത്തോടും ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റീസിന് കൊടുക്കും റിബല്യ ചെയ്ത വ്യക്തിയാണ്. ദൈവിക സ്റ്റാൻഡേർഡുകൾ നിങ്ങൾ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാകാരത്തിൽ ജീവിക്കുന്നവരാണ്, ഫോം ഓഫ് റിലീജിയൻ നിങ്ങൾക്കും തുടരാം, പക്ഷെ നിങ്ങൾക്ക് ശക്തി എന്നുള്ളത് മാത്രം കാണില്ല. കർത്താവിന്റെ ആഗ്രഹം ദൈവസഭ എന്ന് പറയുന്നത്, ദൈവസഭ എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലായിടത്തും ആ കോറിൽ ദൈവമായിട്ട് ബന്ധത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെ കൂട്ടം തന്നെ. അവരാണ് കർത്താവിന്റെ ആത്മാവരാണ് കാണപ്പെടുന്നത്, അവരാണ് ഒരു ദൈവസഭയുടെ റിയൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദൈവസഭ ആയിരിക്കാനായിട്ടാണ് ദൈവം എല്ലാവരും എല്ലാവരെയും കുറിച്ച് അറിയും. നമ്മൾ